കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം തന്ന ചെറിയൊരു പ്രകാശനം ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ വചന അധിഷ്ഠിതമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിഷയം മരണശേഷം മനുഷ്യൻ എവിടെ എന്നതാണ്. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. മരണം ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ? ഒരു വ്യക്തിക്കും ഇതിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റില്ല. ക്ഷണിക്കപ്പെടാത്ത, ഇഷ്ടമില്ലാത്ത അതിഥിയും പ്രായമോ മുഖമോ പരിഗണിക്കാത്തതുമാണ്. മരണത്തിൻ്റെ മുമ്പിൽ ഏതൊരു മനുഷ്യനും നിസ്സഹായൻ ആകുന്നു. മനുഷ്യൻ്റെ ശരീരത്തിൽ മൂന്ന് ഘടകങ്ങൾ ഉണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതാണ് മരണം. ഇതിനെക്കുറിച്ച് ബൈബിൾ വ്യക്തമായ മറുപടി നൽകുന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ അതിലേക്ക് തിരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രയെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 6:23 പറയുന്നു. പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. ഇങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് ദൈവം നിയമിച്ചിരിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:27. വാസ്തവമായി പറഞ്ഞാൽ മരിച്ച വ്യക്തിയുടെ ആത്മാവ് തൽസമയം തന്നെ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകത്തിൽ എത്തിച്ചേരുന്നു. യേശുവുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിക്കുന്നത്. യേശുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട വ്യക്തി സ്വർഗത്തിലും അവിശ്വാസിയായി ലോകപ്രകാരം നടന്ന വ്യക്തി നരകത്തിലും എന്ന് സാരം. അതുകൊണ്ട് നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയും തയ്യാറെടുപ്പും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉദാഹരണം, ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നത് പോലെ നാം എല്ലാം ഒരുക്കി വയ്ക്കുന്നത് പോലെ നമുക്ക് ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുങ്ങേണ്ടത് അത്യാവശ്യമാണ്. മരണാനന്ദ ക്രിയകൾ കൊണ്ട് നമുക്ക് ആത്മാവിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ചില സഭകൾ പഠിപ്പിക്കുന്നത് പോലെ ഒരു ശുദ്ധീകരണ സ്ഥലം ബൈബിളിൽ പറഞ്ഞിട്ടില്ല. 2 കൊരിന്ത്യർ 5:10 ഇപ്രകാരം നാം വായിക്കുന്നു: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. മരണം 3 വിധമുണ്ടെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതേതാണെന്ന് നോക്കാം. 1, ശാരീരിക മരണം. അതായത് മരണം സ്ഥിരീകരിക്കുന്നതോടുകൂടി ആത്മാവ് സൃഷ്ടാവിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 12:7. 2, ആത്മീയ മരണം. ശരീരത്തിൽ ജീവൻ ഉള്ളപ്പോൾ തന്നെ ആത്മാവിൽ മരിച്ച അവസ്ഥയാണിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയ ശേഷം അവനോട് കൽപ്പിച്ചത് നന്മതന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. 2:7. കൽപ്പന ലംഘിച്ചപ്പോൾ, അതായത് അനുസരണക്കേട് കാണിച്ചപ്പോൾ തന്നെ ദൈവ തേജസ് നഷ്ടപ്പെട്ടതിനാൽ ആത്മീയ മരണം നമ്മളിൽ നടന്നു കഴിഞ്ഞു. ദൈവിക സംസർഗം, അതായത് കൂട്ടായ്മ ബന്ധം നമുക്ക് ദൈവവുമായിട്ടുള്ളത് നഷ്ടപ്പെട്ടു പോയി എന്ന് സാരം. ദൈവം ആത്മാവ് ആയതുകൊണ്ട് നമ്മുടെ ആത്മാവുമായാണ് കൂട്ടായ്മ ഉള്ളത്. പാപിയായി മരിച്ചാൽ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 8:21. 3, നിത്യമരണം. ശരീരത്തിൽ നിന്നും വേർപെട്ട ആത്മാവ് നരകത്തിൽ എത്തിച്ചേർന്നാൽ പിന്നീട് ആ ആത്മാവിന് അവിടെ നിന്നും മോചനമില്ല. ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി ഗന്ധകവും കത്തുന്ന പോയികയിലത്രേ. 21:8. സങ്കീർത്തനം 9:17 ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല മനുഷ്യരും പാതാളത്തിലേക്ക് തിരിയും എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ സ്വായത്തമാക്കുന്ന ഓരോ വ്യക്തിക്കും ആത്മാവിൻ്റെ രക്ഷയെ പ്രാപിക്കാൻ പറ്റും. ഗൗരവമായി ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു വിഷയമാണിത്. ചിലർ ഇപ്രകാരം പറയുന്നു, ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന്. ആദാമിൽ നാം എല്ലാവരും പാപികളായാണ് ജനിക്കുന്നത്, അതുകൊണ്ട് രക്ഷയെ തള്ളിക്കളയരുത്, അത് അത്യാവശ്യമാണ്. സഭാപ്രസംഗി 11:9 ശലോമൻ രാജാവ് ഇപ്രകാരം പറയുന്നു, യൗവനക്കാരാ, നിൻ്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിൻ്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്ക് ഇഷ്ടമുള്ള വഴികളിൽ നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക, എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. ഈ വിധിയിന്മേൽ എന്തെങ്കിലും ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ള ഒരു കോടതിയും ഇല്ല. ശിക്ഷിക്കപ്പെട്ടവർ എന്നേക്കും അവിടെ കഴിഞ്ഞേ മതിയാകൂ. ഇത് വിശ്വസിക്കാത്ത ജനകോടികൾ ഇക്കാലത്തുമുണ്ട്. അടുത്തതായി ചിലർ ചോദിക്കാറുണ്ട്, ദൈവം സ്നേഹവാനല്ലേ, ഇത്ര ക്രൂരനാണോ മനുഷ്യനെ നരകത്തിലിടാൻ എന്നൊക്കെ. ദൈവം സ്നേഹവാനും മറിച്ച് നീതിയുള്ള ന്യായാധിപതിയും കൂടിയാണെന്ന് നാം വിസ്മരിക്കരുത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവും നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടെത്താം. വായിക്കാം, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3:19. അവിടെ നെബൂഖദ്നേസർ രാജാവ് 3 എബ്രായ ബാലന്മാരെ തീയുടെ ചൂട് കൂട്ടിയ ശേഷം തൻ്റെ സ്വർണപ്രതിമയെ നമസ്കരിക്കാത്തത് നിമിത്തം തീച്ചൂളയിൽ ഇടുന്നത് കാണാം. ഒരു രാജാവിന് ഇത്ര കോപമെങ്കിൽ സൃഷ്ടാവായ ദൈവത്തിന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് എത്രയധികം കോപിക്കണം. വീണ്ടും ബൈബിൾ വാക്യങ്ങളിലേക്ക് തിരിച്ചു വരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:29-31 വാക്യങ്ങളിൽ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവർ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്രയോ ഭയങ്കരം. മർക്കോസ് എഴുതിയ സുവിശേഷം 9:43-45 വാക്യങ്ങൾ യേശു തന്നെ പറഞ്ഞതാണിത്. നിൻ്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. ഊനനായി ജീവനിൽ കടക്കുന്നത് രണ്ട് കൈയുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷം 16:24 വാക്യങ്ങളിൽ ഒരു ധനവാന്റെയും ലാസറിൻ്റെയും കഥയെപ്പറ്റി വിവരിക്കുന്നു. രണ്ടുപേരും മരിച്ചു. മരിച്ച ശേഷം ധനവാൻ പാതാളത്തിലും ലാസർ അബ്രഹാമിൻ്റെ മടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പർദീസയിലേക്കും പോകുന്നതായി നമുക്ക് കാണാം. ധനവാൻ ദണ്ഡനവും ലാസർ ആശ്വാസവും പ്രാപിക്കുന്നതായി വായിക്കുന്നു. ഇതിൽ നിന്നെല്ലാം മരണാനന്തര ശിക്ഷ യാഥാർത്ഥ്യമെന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു. വെളിപാട് 14:10 വാക്യങ്ങൾ, വെളിപാട് 16:19-24 വാക്യങ്ങളും പരിശോധിക്കുക. എന്തുകൊണ്ട് പോകുന്നു നോക്കാം. ദൈവത്തിൻ്റെ വചനമനുസരിക്കാതെ സ്വന്തം വഴികളിൽ, അതായത് പാപത്തിൽ നടക്കുന്നവർക്ക് ഉള്ള ശിക്ഷയാണിത്. വായിക്കാം, മത്തായിയുടെ സുവിശേഷം 10:14-15. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവീൻ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സൊദോമ്യരുടെയും ഗൊമോര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യെശയ്യാവ് 65:2. സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ എൻ്റെ കൈ നീട്ടുന്നു. വാക്യം 6-7 പരിശോധിക്കുക. സദൃശവാക്യം 15:3, 2 തെസ്സലോനിക്യർ 1:9-10 വാക്യങ്ങൾ. 2, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതാത്തതുകൊണ്ട്. എന്താണ് ഈ ജീവൻ്റെ പുസ്തകം? നോക്കാം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന 3 പുസ്തകങ്ങളുണ്ട്. ക്രിസ്ത്യാനികൾക്ക് പോലും ഇതറിയുമോ എന്നെനിക്കറിയില്ല. ഒന്ന് ബൈബിൾ. മരണശേഷം ഈ വചനം വെച്ച് ദൈവം നമ്മെ ന്യായം വിധിക്കും. രണ്ട്, ജീവൻ്റെ പുസ്തകം, വെളിപാട് 20:15. അതായത് ദൈവവചനം കേട്ട് വിശ്വസിച്ച് പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കും. അതായത് അവൻ്റെ ആത്മാവ് ജീവൻ പ്രാപിച്ചതുകൊണ്ട് സ്വർഗത്തിന് അവകാശിയായിത്തീരുന്നു. മൂന്ന്, സ്മരണയുടെ പുസ്തകം, മലാഖിയുടെ പുസ്തകം 3:16, ഹബക്കൂക്ക് 2:11. നമ്മുടെ പാപത്തിൻ്റെ കണക്കെഴുതുന്ന ഒരു പുസ്തകമാണിത്. ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നാം അവിടെ എത്തിച്ചേരുമ്പോൾ നമ്മെ അത് പ്രദർശിപ്പിച്ച് കാണിക്കും. ആർക്കും ഇതിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റില്ല. സമയവും കാലവും നമ്മൾ ചെയ്ത കാര്യങ്ങളും പ്രവർത്തിച്ചതും എല്ലാം നമ്മളെ ഒരു സ്ക്രീനിൽ എന്ന പോലെ കാണിച്ചു തരും. നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവസാനമായി എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് ആത്മരക്ഷ ഉറപ്പാക്കാം എന്നുകൂടി സമർപ്പിച്ച് ഈ സന്ദേശം ഉപസംഹരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിൻ്റെ രക്ഷ. റോമർക്ക് എഴുതിയ ലേഖനം 10:9-10 വാക്യങ്ങൾ. യേശുവിനെ കർത്താവ് എന്ന് വായകൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. തത്സമയം നമ്മുടെ ആത്മാവിന് വീണ്ടും ജനനം നടക്കുന്നു, രക്ഷ നടക്കുന്നു, നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്നു. യേശുവിൻ്റെ കാൽവറി മരണം മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടിയാകിയാൽ ആ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് പാപം ഏറ്റുപറയുന്ന ഏവനും പുത്രനിൽ കൂടി നിത്യശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. 1 യോഹന്നാൻ 5:10 വാക്യങ്ങളും റെഫർ ചെയ്യുക. മേൽ പ്രതിപാദിച്ച സംക്ഷിപ്ത സന്ദേശത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷയെക്കുറിച്ചും മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ഒരു ഏകദേശ രൂപം ബൈബിൾ വചനങ്ങളിൽ നിന്ന് ലഭിച്ചു എന്ന് പ്രത്യാശിച്ചുകൊണ്ട് കർത്താവിൽ നിങ്ങളുടെ ഇളയദാസി. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.